بسم الله الرحمن الرحيم والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين أولئك الذين حق عليهم القول في أمم قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين ولكل درجات مما عملوا وليوفيهم أعمالهم وهم لا يظلمون
بسم الله والحمد لله والصلاة والسلام على رسول الله نعم لكي نعلم فينا وصينا الإنسان بوالديه حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال ربي أوزيني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين أولئك الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم في أصحاب الجنة وعد الصدق الذي كانوا يوعدون ഈ ആയത്തിൽ നമ്മൾ ഇവിടെ വിശദീകരിച്ചത് മാതാപിതാക്കളുടെ വിഷയത്തിൽ അനുഗ്രഹീതനായ ഒരു സന്തതിയെക്കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അത്തരം സന്താനങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉലായികല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു വനതജാവസ സയ്യാതി ഫി അസ്ഹാബിൽ ജന്ന വഅദ സിദ്ഖില്ലദീ കാനു യുവാദൂൻ. പിന്നെ പരലോക വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോക വിശ്വാസവും കൃത്യമായിട്ടുണ്ട് എങ്കിൽ സാലിഹീങ്ങളെ സംബന്ധിച്ചിടത്തോളം, നല്ലവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ ഇതാണ് എന്നുള്ളതാണ്. അതേസമയം പരലോക വിശ്വാസം ശരിയല്ല, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയല്ല എങ്കിൽ എങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ അവന്റെ പെരുമാറ്റത്തിൽ വിശിക്ഷ പെരുമാറ്റം മാതാപിതാക്കളോടാകുമ്പോൾ? അതാണ് ഇനി അടുത്തതിൽ വിശദീകരിക്കുന്നത്. വല്ലദീ ഖാലലി വാലിദൈഹി ഉഫ്ഫിൻ ലകുമ أتعيدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين أولئك الذين حق عليهم القول في أمم قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين والذي قال لوالديه أف لكما വല്ലതി അമ്മ ഒരുവൻ, അവിടെ ഒരുവൻ എന്നുള്ളതല്ല പിന്നെയോ, ഒരു കൂട്ടർ എന്നുള്ളതാണ് ഉദ്ദേശം. വല്ലതി ഒരുവൻ, ഉദ്ദേശം ഒരു കൂട്ടർ, ഉമ്മുമാണ്. കാലലി വാലിദൈഹി, അവൻ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. വാലിദ് വാലിദ് വാലിദൈ വാലിദാനാണ് മാതാവും പിതാവും. വാലിദൈഹി അവന്റെ മാതാപിതാക്കൾ, കാലലി വാലിദൈഹി അവൻ അവന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉഫ്ഫിൻ ലകുമ, ഉഫ്ഫിൻ ഉഫ്ഫിൻ എന്നുള്ളത്, ഉഫ്ഫിൻ എന്ന് പറഞ്ഞെങ്കിൽ അതിന് ഇതിന് കുറേ ഭാഷകളാണ് ഈ പ്രയോഗം. അത് പിന്നെ ഇസ്മു ഫുഇലാണോ അതല്ല ഇസ്മു സൗത്താണോ, ഭാഷയിൽ രണ്ടും പറയപ്പെട്ടിട്ടുണ്ട്. ഇസ്മു ഫുഇൽ എന്ന് പറയും, അതേപോലെ തന്നെ ഇസ്മു സൗത്ത് എന്ന് പറയപ്പെടും. അതായത് ഒരു വെറുപ്പ്, നീരസം, അനിഷ്ടം അതൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശബ്ദം ഉഫ്ഫിൻ, നമ്മൾ മലയാളത്തിൽ ചേ എന്ന് പറയും. എപ്പോഴാ ചെയ്യുന്ന പറയല്? നമ്മളുടെ അനിഷ്ടവും അസംതൃപ്തിയും രേഖപ്പെടുത്താനാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ശബ്ദമാണെന്നും അതല്ല ഇസ്മു ഫൈൽ എന്ന് പറയും. ഇസ്മിനെ നമുക്കറിയാം നൗൺ, ഫൈൽ അറിയാം വെർബ് അല്ലേ. ഇസ്മു ഫൈൽ എന്ന് പറയും, അതുമല്ല ഇതുമല്ല, ഫൈലുമല്ല ഇസ്മുമല്ല. അപബജ്ജറു എന്ന മാനയിൽ ഞാൻ പിന്നെ അനിഷ്ടമുള്ളവനാകുന്നു, ഞാൻ പ്രയാസത്തിലാകുന്നു എന്ന അർത്ഥത്തിൽ ഇതൊരു ക്രിയയാണെന്നും ഇസ്മു ഫൈൽ എന്നതിന് പറയാം. അതല്ല ഇതൊരു കേവലം അനിഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഒരു ശബ്ദമാണെന്നും പറയപ്പെട്ടുണ്ട്. 40 ഭാഷകളാണ് ഇതിന്. ഉഫിൻ, ഉഫൻ, ഉഫുൻ, അതേപോലെ തന്നെ ഉഫ, ഉഫി, ഉഫു ഇങ്ങനെ, അതേപോലെ തന്നെ ആക്കും ഒക്കെ ഇതിന് പല സ്വരങ്ങളാണ്. ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉഫിൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്തത് ഉഫിൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. കാലലി വാലിദൈഹി, തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു അവൻ, ഉഫിൻ ലക്കുമ, എന്താ ഉഫിൻ ലക്കുമ, നിങ്ങൾക്ക് ഉഫിൻ ലക്കുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു ശബ്ദത്തിന്റെ പേരാണെങ്കിൽ ഉഫിൻ ലക്കുമ, നിങ്ങൾ രണ്ടുപേർക്കും, ഉഫിൻ എന്ന ചേ എന്നർത്ഥത്തിൽ, അതല്ലെങ്കിൽ അതൊരു ഇസ്മുഫൈൽ ആണെങ്കിലോ, നിങ്ങൾ രണ്ടുപേരുടെയും സംസാരത്തിൽ ഞാൻ അനിഷ്ടമുള്ളവനാണ്, നീരസമുള്ളവനാകുന്നു. ഇതാണ് മനസ്സിലാണ്ട. ഏതായാലും വല്ലദീ ഖാലിലി വാലിദൈഹി, തന്റെ മാതാപിതാക്കളോട് പറഞ്ഞ മകൻ എന്താ പറഞ്ഞത്? ഉഫിൻ ലക്കുമ, നിങ്ങൾക്ക് രണ്ടുപേർക്കും, നിങ്ങൾ രണ്ടുപേരും ചേ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും സംസാരത്തിൽ ഞാൻ അനിഷ്ടമുള്ളവനാകുന്നു, ഞാൻ നീരസമുള്ളവനാകുന്നു, എനിക്ക് വെറുപ്പാകുന്നു എന്നർത്ഥം. എന്നിട്ട് എന്താ അയാളുടെ വിഷയം? ആ തഴിതാനിനി അൻ ഉഹ്റജ്, ആ തഴിതാനി നീ, നിങ്ങൾ രണ്ടുപേരും എന്നോട് വാഗ്ദാനം ചെയ്യുകയാണോ? അതാണ് തഴിതാനി എന്നുള്ളത് വാഴ്ത എന്നുള്ളതിൽ നിന്നാണ് ക്രിയ. വാഴ്ത എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്തു, വാഗ്ദാനം ചെയ്തു. വാഴ്ത ഇയു തെളിയിതു, നീ ഒരാൾ വാഗ്ദാനം ചെയ്യുന്നു. തെളിദാനി, നിങ്ങൾ രണ്ടുപേര് വാഗ്ദാനം ചെയ്യുന്നു. തെളിദാനി നീ, എന്താ നിങ്ങൾ രണ്ടുപേരും എന്നോട് വാഗ്ദാനം ചെയ്യുന്നു. തെളിദാനി എന്നുള്ള ആദ്യത്തെ നൂന് ഫായിലന്റെ നൂന്, റഫിന്റെ. നീ എന്നുള്ളത് വിഖായത്തിന്റെ നൂന്. ആ തെളിദാനി നീ, എന്നോട് നിങ്ങൾ രണ്ടുപേരും വാഗ്ദാനം ചെയ്യുകയാണോ? എന്ത്? അൻ ഉഖ്റജ്, അൻ ഉഖ്റജ്, ഞാൻ പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന്, ഞാൻ പുറത്ത് കൊണ്ടുവരപ്പെടുമെന്ന്. അപ്പൊ അൻ ഉഖ്റജ്, ഞാൻ പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോട് വാഗ്ദാനം ചെയ്യുകയാണോ? ഉഫില്ലക്കുമ, നിങ്ങൾ രണ്ടുപേരുടെയും സംസാരത്തിൽ ഞാൻ അനിഷ്ടമുള്ളവനാകുന്നു, അല്ലെങ്കിൽ ഉഫില്ലക്കുമ നിങ്ങൾ രണ്ടുപേർക്കും ചേ എന്നുള്ളത്. എവിടുന്ന ഞാൻ പുറത്തു കൊണ്ടുവരപ്പെടുക എന്ന് പറഞ്ഞ? എവിടുന്ന? കബറിൽ നിന്ന് ഞാൻ പുനർജനിക്കും, എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതാണ് വാപ്പാരന്മാരും പറയുന്ന മക്കളോട്, മകനെ സൂക്ഷിച്ചോ, പരലോകമുണ്ട്, അന്ത്യനാളുണ്ട്, കുഴിമാടത്തിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇതാണല്ലോ, അതാണ് പരലോക വിശ്വാസത്തെ വരുന്നത്. ഒരു മനുഷ്യനോട് ഉത്ബോധിപ്പിക്കുമ്പോ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നമുക്കൊരു പരലോകമുണ്ട്, പരലോക കോടതിയിൽ ഹാജരാകണം, ഇതല്ലേ പറയാൻ? അപ്പോ അതിനുള്ള പ്രതികരണമാണ്. ആ തഴിതാനി ഞാൻ ഉഹ്റജ്, ഖബറിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന് നിങ്ങൾ എന്നോട് എനിക്ക് വാഗ്ദാനം നൽകുകയാണോ? എന്നിട്ട് എന്താ അവന് പറയുന്നത്? വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബലി, എന്താ വഖദ് ഖലത്ത്, വഖദ് മളത്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അൽ ഖുറൂൻ, തലമുറകൾ, മിൻ ഖബലി, എന്റെ മുമ്പ്, എന്റെ മുമ്പ്, എന്റെ മുമ്പ് കുറെ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരും കബറിന്ന് നീച്ച് വന്നിട്ടില്ല, അതാണ്, ആരും കബറിന്ന് എഴുന്നേറ്റ് വന്നിട്ടില്ല. എന്നിരിക്കെ വാവുൽ ഹാൽ, എന്നിരിക്കെ ഞാൻ കബറിന്ന് പുറത്തു വരുമെന്ന് നിങ്ങൾ എന്നോട് പറയുകയാണോ? അതാണ് അവർ രണ്ടുപേരുമാകട്ടെ, അവർ രണ്ടുപേരും പറഞ്ഞാല് മാതാപിതാക്കൾ, മാതാപിതാക്കൾ രണ്ടുപേരുമാകട്ടെ, അവർ രണ്ടുപേരും സഹായാർത്ഥന നടത്തുന്നു, സഹായത്തേട്ടം നടത്തുന്നു, ആരോട്? അല്ലാഹ് അല്ലാഹുവോട്. അല്ലാഹുവോട് അവർ രണ്ടുപേരും സഹായാർത്ഥന നടത്തുന്നു. എന്നിട്ട് അവർ പറയുന്നു, വൈലക്. എന്താ വൈലക്? വൈലക് നമാസിൽ വൈൽ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങൾക്ക് അത് പ്രയോഗിക്കും. നാശം എന്നതിന് പറയും. ഒരാൾക്കെതിരിലുള്ള ദുആയിട്ട് വൈലക് പ്രയോഗിക്കും, എതിരിലുള്ള ദുആ. അത് അപ്പോഴാണ് നമ്മൾ വൈലക് എന്ന് പറഞ്ഞാൽ നിനക്ക് നാശം എന്ന് പറയുന്നത്. ശക്തമായ മുന്നറിയിപ്പ്, താക്കീത് ഒക്കെ അർത്ഥത്തിന് പ്രയോഗിക്കും. വൈൽ, അതേപോലെ നരകത്തിൽ ഒരു താഴ്വാരത്തിന് വൈൽ എന്ന് പേരുണ്ട്. ഇവിടെ വൈലക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ മക്കളോട് മകനോട് പറയാണ്, വൈലക് ആമിൻ, നീ വിശ്വസിക്ക്. ആമിൻ എന്നാ നീ വിശ്വസിക്ക്, വിശ്വസിച്ച് അംഗീകരിക്കാൻ വേണ്ടിട്ട് പറയണം. ഇന്ന വാദല്ലാ യഹ്ഖുൻ, ഇന്ന വാദല്ല, കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനം. ഇന്ന എന്നുള്ളതിന് ഇവിടെ തീർച്ചയായും എന്ന് അർത്ഥമുണ്ട്, കാരണം എന്ന് അർത്ഥമുണ്ട്. ഇന്ന വാദല്ലാ യഹ്ഖുൻ, കാരണം അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്, അത് സത്യമാണ്. ഫയഖൂൽ, അപ്പോൾ ആ മകൻ പറയും, മാ ഹാദ ഇല്ല അസാതീറുൽ അവലി, മാ ഹാദ, ഈ വാഗ്ദാനം അല്ല, മാ ഹാദ എന്ന ഈ വാഅദ് അല്ല, ഇല്ല അസാതീറുൽ അവലി. അസാതീറുൽ അവലി, ആ അസാതീർ എന്നാണ് ഉസ്തൂറയുടെ ബഹുവചനം. ഉസ്തൂറ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വ്യാജനിർമ്മിത കഥകളാണ്, ഇതിഹാസം, ഇതിഹാസ കഥകൾ, വ്യാജനിർമ്മിത കഥകൾ. ഉസ്തൂറ അവലി എന്നാണ് പൂർവികർ. അസാതീറുൽ അവലി പൂർവികരുടെ ഉസ്തൂറകളാണ്, ഇതിഹാസങ്ങൾ, വ്യാജനിർമ്മിത കഥകൾ. അപ്പൊ മാ ഹാദ ഇല്ല അസാതീറുള്ളവരിൽ, പൂർവികരുടെ ഇതിഹാസങ്ങളല്ലാതെ ഇത് മറ്റൊന്നുമല്ല എന്ന് അവൻ പറയും. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മകനെ ചിത്രീകരിക്കുകയാണ്, ഒരു മകനെ ചിത്രീകരിക്കുകയാണ്. ആ മകനോട് മാതാപിതാക്കൾ വളരെ ഗുണകാംക്ഷപരാണ്, മനസ്സിലായി? അവന്റെ ഹിദായത്തിൽ ആ മാതാപിതാക്കൾ ഭയങ്കര തൽപരരുമാണ്, മകന്റെ നന്മയിൽ മാതാപിതാക്കൾ തികഞ്ഞ തൽപരതയിലാണ്. പക്ഷെ മകനാകട്ടെ വിലങ്ങിനാണ്, മാതാപിതാക്കളോട് വിലങ്ങിനാണ്. മാതാപിതാക്കളോട് അല്ല വർത്തമാനം നോക്കി നിങ്ങൾ, എന്താ വലദി ഖാലി വാലിദൈഹി ഉഫില്ലക്കുമ, നിങ്ങൾ രണ്ടുപേർക്കും ചേ എന്ന് അവരോട് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും സംസാരത്തിൽ ഞാൻ തികഞ്ഞ അതൃപ്തിയിലാണ്, തികഞ്ഞ അതൃപ്തിയിലാണ്. അതാണ് ഉഫില്ലക്കുമ ഇസ്മുഫയിലാകുമ്പോ അതവജ്ജർ, അതവജ്ജർ, എനിക്ക് ഭയങ്കര പ്രയാസം നിങ്ങൾ ഈ പറയുന്നതിൽ എന്ന് മാതാപിതാക്കളോട് പറയണം. അതാണ് ഈ ഉഖൂഖ് എന്ന് പറയും. എന്താ ഉഖൂഖ്? ഉഖൂഖ് അറിയണ എന്താ ഉക്കൂക്ക് നടത്തുന്നെങ്കിൽ? മാതാപിതാക്കളോട് എതിര് പ്രവർത്തിക്കലാണ്, വൻ പാപങ്ങളിൽ. നിസ്ലാസ്ലമ തങ്ങൾ പറഞ്ഞാൽ ഉക്കൂക്ക്. അതേപോലെ ആക്ക് എന്ന് പറയും, ആക്ക്, ആക്ക് എന്ന് പറഞ്ഞാല് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം നിഷിദ്ധമാണെന്ന് പറഞ്ഞപ്പോ അവരുടെ ഗണത്തിൽ എണ്ണിയത് ആക്കിനെയാണ്. ആക്ക് എന്ന് പറഞ്ഞാല് മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവൻ. മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പല ഒരു ശൈലിയല്ല. മാതാപിതാക്കളെ ദ്രോഹിക്കൽ, മാതാപിതാക്കളെ അനിഷ്ടത്തിൽ നോക്കൽ ദ്രോഹമാണ്, അനിഷ്ടത്തിൽ മാതാപിതാക്കളെ നോക്കല് ദ്രോഹമാണ്. അതേപോലെ തന്നെ ഇത്തരം പ്രയോഗങ്ങൾ, ഉഫില്ലക്കുമ എന്ന് പറയാ, മാതാപിതാക്കളോട് ചേ എന്ന് പറയാ, അതേപോലെ തന്നെ മാതാപിതാക്കളോട് നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട, എനിക്ക് കേൾക്കാൻ വയ്യ, എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്, ഇത് മാതാപിതാക്കളെ ദ്രോഹിക്കലാണ്. അതേപോലെ തന്നെ മാതാപിതാക്കളെ മർദ്ദിക്കലും, അതേപോലെ തന്നെ മാതാപിതാക്കളെ പിന്നെ വാക്കാൽ പ്രവർത്തിയാൽ ഇതര പ്രയാസപ്പെടുത്തലുകൾ, അതൊക്കെ എന്താണ്? ഉഖൂഖാണ്, ഉഖൂഖാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണില്ല എങ്കിൽ അതും ഉഖൂഖാണ്. അങ്ങനെ ചെയ്യുന്നവർക്കാണ് ആക്ക് എന്ന് പറയാം. ആ നിസ്ലാസ്ലം മതങ്ങൾ പറഞ്ഞത് ഈ ആക്കിന് സ്വർഗല്ല, ആക്കിന് സ്വർഗല്ല. ദുനിയാവിൽ തന്നെ ശിക്ഷ പറയപ്പെട്ട പല പല പിന്നെ തെറ്റുകൾക്കും ശിക്ഷ അല്ലാതെ പറ്റാൽ ആഹ്റത്തിലാണ്. പക്ഷെ ദുനിയാവിൽ തന്നെ ശിക്ഷ പറയപ്പെട്ട കേസാണിത്. ഈ ഒക്കുക്ക് മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലേ കുട്ടി നൽകും എന്നുള്ളതാണ്. അത് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, എങ്ങനെയാണോ ഉപദ്രവം അതേപോലെയാണ് അതിന്റെ പ്രതിഫലം വരിക, അതേപോലെ അതിന്റെ പ്രതിഫലം വരും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒക്കൂക്കിന്റെ ഒരു ഭാഗമാണിത്, കാലി വലിതൈ ഉഫില്ലക്കുമ എന്ന് പറയണം. എന്നിട്ട് മാതാപിതാക്കൾ എന്തെങ്കിലും ഭൗതികതയുടെ വിഷയത്തിൽ പറഞ്ഞതിനല്ല അവരോട് പനി ഉഫില്ലക്കുമ എന്ന് പറയുന്നത്. പിന്നെയോ ആ തഴുതാനി നീ അൻ ഉഹ്റജ്, മാതാപിതാക്കൾ അവനോട് പറയുന്നത് എന്താണ്? അവന് ദീനിയായിട്ട് നന്നാകാനാണ്, വിശ്വാസം ഉൾക്കൊണ്ട് മതപരമായിട്ട് നന്നാകാനാണ് പറയുന്നത്. അപ്പൊ അവന് പ്രതികരിക്കണത് ആ തഴുതാനി നീ അൻ ഉഹ്റജ്, ഖബറിൽ നിന്ന് ഞാൻ അന്ത്യനാളിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ഖബറിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണോ നിങ്ങളിപ്പോ എന്നോട് ഒരു വാഗ്ദാനമായിട്ട് പറയുന്നത്? എന്നിട്ട് അവരോട് പറയുന്നത് വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്രി, എത്ര തലമുറകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരാരും കബർന്ന് നീച്ചു വരില്ല. അതാണ് അതാണ് അവന്റെ ഭാഷ്യം, കബർന്ന് നീച്ചു വരില്ല. പിന്നെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ കബർന്ന് പുറത്തു വരുന്ന അപ്പൊ നിങ്ങൾ പറയണത്? പക്ഷെ മാതാപിതാക്കൾ നോക്കി നിങ്ങൾ വഹുമായ സഹീസാനില്ല, ആ മാതാപിതാക്കളുടെ അവസ്ഥ അവർ രണ്ടുപേരും അള്ളാഹിനോട് സഹായത്തേട്ടം നടത്തണം. ഇസ്തിഗാസ എന്നാണ് എന്താ സഹായത്തേട്ടം, ഇസ്തഗാസ സഹായത്തേട്ടം നടത്തി, ഇസ്തഗീസാനി അവർ രണ്ടുപേരും സഹായത്തേട്ടം നടത്തുന്നു. ഇവിടെ ഇസ്തഗീസു ഇസ്തഗീസാനി അവർ രണ്ടുപേരും സഹായത്തേട്ടം നടത്തുന്നു. ആരോട്? അള്ളാഹിനോട്. എന്തിനാ അവര് സഹായത്തേട്ടം നടത്തുന്നത്? അവർ സഹായത്തേട്ടം നടത്തുന്നത് എന്തിനാ? ഇവന്റെ ഹിദായത്തിനാണ്. ഈ ചങ്ങാതി ഹിദായത്തിൽ എത്തിപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു തആല കയ്യിലാണുള്ള ഹിദായത്ത്, ആ ഹിദായത്ത് അവന് അള്ളാഹു സുബ്ഹാനഹു തആല നൽകാൻ വേണ്ടിയിട്ട് വഹുമായ സഹീസാനില്ല, അവർ മകന് അള്ളാഹു ഹിദായത്ത് നൽകാൻ അള്ളാഹിനോട് സഹായം തേടുക. അങ്ങനെ ഇരിക്കുകയാണ് ഇവന്റെ ഈ വർത്താനം. ആ തഴുതാനിനി അൻ ഉഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്രി. അവര് പറയാണ് വൈലക് ആമീൻ. വൈലക് എന്നുള്ളതൊരു പിന്നെ അവനെതിരെയുള്ള ശാപപ്രാർത്ഥന നാശപ്രാർത്ഥനയല്ല. പിന്നെയോ അവന് ഇവരീ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു പ്രയോഗം മാത്രമാണ് അസില്, അതാണ് ഞാൻ പറഞ്ഞത്. അസിലിൽ വൈലക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾക്ക് എതിരിലുള്ള ദുആയാണ്, അതിൽ വരിക. അങ്ങനെ പ്രയോഗിക്കുമ്പോ ഒരാൾക്കെതിരിലുള്ള ഒരു ദുആയാണ്. ഇവിടെ ഇവൻ ഈ ആശയം ഇവർ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അത് പിന്നെ അവന്റെ മനസ്സിൽ സ്വാധീനിക്കാനുള്ള ഒരു പ്രയോഗം മാത്രമാണ് വൈലക്ക് ആമീൻ. അതില്ല എങ്കിൽ പിന്നെ ഈ മകനെതിരില് വാപ്പിയും പ്രാർത്ഥിക്കല്ല. ഇവിടെ കണ്ട അത് അറിയിക്കണാണ് ഈ ഇത് ബഹുമായ ഇസ്തഗീസാനില്ല, അവർ രണ്ടുപേരും അള്ളാഹു സുബ്ഹാനഹു വതാലയോട് സഹായ തേട്ടം നടത്താൻ ഇവനൊന്ന് നന്നാകട്ടെ, ഇവന് ഹിദായത്താകട്ടെ എന്നുള്ളത്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ മനസ്സ് മക്കൾക്ക് അനുകൂലായിരിക്കും, അനുകൂലായിരിക്കും. പറ്റ ഈ അളയിലിട്ട് കുത്തറിയില്ലേ, അത് ചേരുകയാണെങ്കിലും കടിക്കും. അതേ അവസ്ഥ വരുമ്പോഴാണ് മാതാപിതാക്കൾ പിന്നെ എതിർത്ത് ദുആ ചെയ്യുക, എതിർത്ത് ദുആ ചെയ്യുക. മക്കൾക്ക് എതിരിൽ ദുആ ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. കാരണം ദഅവത്തുൽ വാലിദ് മാതാപിതാക്കളുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല കബൂലാക്കും. അത് അനുകൂലാണെങ്കിൽ അനുകൂലമായിട്ട് കബൂലാക്കും, പ്രതികൂലാണെങ്കിൽ പ്രതികൂലമായിട്ട് എന്ത് ചെയ്യും? കബൂലാക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് എതിരിൽ ദുആ ചെയ്യുക എന്നുള്ളത് പാടുള്ളതല്ല, അനുകൂലമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ദുആ ചെയ്യേണ്ടത്. മക്കൾ എത്ര ധർമ്മനിഷ്ഠയിലാണെങ്കിലും, മക്കൾ എത്ര നല്ല ധർമ്മനിഷ്ഠയിലാണെങ്കിലും മാതാപിതാക്കൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് കബൂലാക്കും. അതിന്റെ ഉദാഹരണമാണ് ജുറൈജിന്റെ സംഭവം. ജുറൈജ് എത്ര ധർമ്മനിഷ്ഠനാണ്, ആധ്യാത്മികനാണ്, ധർമ്മനിഷ്ഠനാണ്. അയാള് വിഭാഗത്തിൽ കഴിയാൻ ഒരു പിന്നെ ഭവനം തന്നെ പണിത് അതിൽ ധ്യാനിയാണ്. പക്ഷെ മാതാവ് എതിരിൽ ദുആ ചെയ്തപ്പോ കണ്ടില്ലേ വളരെ അപമാനം ജുറൈജിന് സഹിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എത്രമാത്രം ആ ജുറൈജിന്റെ ധർമ്മനിഷ്ഠയിൽ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കൊച്ചുകുട്ടി ഉണ്ടായി, ഒരു കൊച്ചുകുട്ടി അയാൾക്ക് വേണ്ടി അനുകൂലമായിട്ട് സംസാരിച്ചു. അതൊക്കെ മാതാവിന്റെ പ്രാർത്ഥന കിട്ടിയതിന് ശേഷം അല്ലേ? അപ്പൊ അത് പിന്നെ വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് മാതാപിതാക്കൾ മക്കൾക്കെതിരിൽ ദുആ ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും അത് പാടുള്ളതല്ല. പിന്നെ അതുപോലെ മക്കളുടെ പിടിപ്പുകേടുകളും അരുതായ്മകളും കാരണത്താൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഉപരിലോകത്ത് ഇടതടവില്ലാത്ത ദുആയായിരിക്കും. ഏതായാലും ഇവിടെ ആ മാതാപിതാക്കളുടെ ഗുണകാംക്ഷ മനസ്ഥിതി, മകന്റെ ധിക്കാര മനസ്ഥിതി എപ്പോഴും ഒരു പിന്നെ ഈ അറബി കവിതയില് പിന്നെ ഒരു പിന്നെ കവിത വായിച്ചപ്പോ അതില് ഈ പിന്നെ മാതാക്കളുടെ മനസ്ഥിതി വിശിഷ്യ ചിത്രീകരിക്കുന്ന ഒരു കവിതയാണ്. അതിൽ പറയുന്നു ഒരു കുട്ടി ഉണ്ടായ സംഭവമല്ല, പക്ഷെ ഒരു കവിയുടെ ശരിക്കൊരു ഭാവനയാണ്. അതിൽ അഗ്രം റുയൂമൻ ഗുലാമൻ ജാഹിലൻ ബിനുഖൂദിഹി കൈമാ യനാല ബിഹി ദറർ ഖലത്തിനി ബിഫുആദി ഉമ്മിക യാ ഫത വലക ദറാഹിമു വൽ ജവാഹിറു വദ്ദറർ. ഒരു കുട്ടി തെറിച്ച് കിടക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടീനെ ഒരാൾ എന്ത് ചെയ്തു എന്നാണ്, പിന്നെ ചതിയിൽപ്പെടുത്തി. അഗ്രം റുയൂമൻ ഗുലാമൻ ജാഹിലൻ ബിനുഖൂദിഹി കൈമാ യനാല ബിഹി ദറർ, പൈസ കാട്ടിയിട്ടാണ് എന്ത് ചെയ്തത് ആ കുട്ടീനെ ഒരാൾ കെണിയിൽപ്പെടുത്തിയത്. എന്താ കുട്ടിനോട് പറഞ്ഞത്? ഖാലത്തിനി ബിഫുആദി ഉമ്മിക യാ ഫത വലക ദറാഹിമു വൽ ജവാഹിറു വദ്ദറർ. കുട്ടിനോട് പറയാണ്, നീ പോയിട്ട് നിന്റെ ഉമ്മാന്റെ കൽബ് പറിച്ചുകൊണ്ട് ഞാൻക്ക് പൈസ തരാം, വേണ്ടത് ഞാൻ തരാം. വലക ദറാഹിമു വൽ ജവാഹിറു വദ്ദറർ, ഉമ്മാന്റെ ഹൃദയം പോയിട്ട് പറിച്ചുകൊണ്ടാ പറയണം. അപ്പൊ പൈസ കിട്ടുന്നുണ്ടപ്പോ കുട്ടി എന്ത് ചെയ്ത്? ഫമല്ലാഹ അഖ്റജ ഖൻജറം ഫീ സദ്രിഹ വൽ ഖൽബ അഖ്റജഹു വആദ അലൽ അസർ. ഒരു കത്തി എടുത്തിട്ട് ബാഗ് ഓടിയെന്നാണ്. ഉമ്മാന്റെ നെഞ്ചിൽ കുത്തിയിട്ട് അവനെന്ത് ചെയ്ത്? കൽബ് പുറത്തെടുത്തിട്ട് അവന് സ്പീഡിൽ ഓടി പൈസക്ക് വേണ്ടിയിട്ട്. ഇവൻ പൈസ കിട്ടാൻ വേണ്ടിട്ട് കൽബ് പറിച്ചിട്ട് ഓടിനീന്റെ ഇടയിൽ എന്ത് ചെയ്ത്? ഇവൻ കാല് കല്ലിൽ തട്ടിയിട്ട് മറിഞ്ഞു വീണു, മറിഞ്ഞു വീണപ്പോ അവന്റെ കയ്യിൽ നിന്ന് കൽബ് തെറിച്ച് അത് മണ്ണിൽ പോരണ്ട് കിടക്കുകയാണ്. ഇവൻ വീണും കിടക്കുകയാണ്. കവി പറയാണ്, നാദാഹു ഖൽബുൽ ഉം വഹുവ മുഅഫ്ഫറുൻ വലദി ഹബീബി ഹൽ അസാബക മിൻ ദറർ. ഇവൻ വീണ് കിടക്കുകയാണ്, കൽബ് ഇവന്റെ കയ്യിൽ നിന്ന് തെറിച്ചിട്ട് അത് മണ്ണിൽ പുരണ്ട് കിടക്കുകയാണ്. അപ്പൊ നാദാഹു ഖൽബുൽ ഉം വഹുവ മുഅഫ്ഫറുൻ, മണ്ണിൽ പുരണ്ട് കിടക്കുന്ന കൽബ് അപ്പൊ ഇവനെ വിളിക്കുകയാണ്. വലദി ഹബീബി ഹൽ അസാബക മിൻ ദറർ, പൊന്നു മകനെ എന്റെ ഇഷ്ടഭാചനമേ, നിനക്ക് വല്ല പ്രയാസവും ഉണ്ടായോ? അപ്പോഴും കൽബ് പറയണത് ഇവനെ വലദി ഹബീബി എന്നാണ്. നിനക്ക് വല്ല വീണിട്ട് എന്തെങ്കിലും പറ്റിയെന്നാ ചോദിക്കണത്. കവി പറയാണ് പിന്നെ, ഫകഅന്ന ഹാദ സൗത് റഗ്മ ഹുനൂവിഹി ഗളബു സമാഇ അലൽ ഗുലാമി ഖദിൻ ഹമർ. മാതാവിന്റെ ശബ്ദം എത്ര നിർമ്മല ശബ്ദമായിട്ടും വാനലോകത്തിന്റെ കോപം ഈ കുട്ടിയിൽ വന്നിറങ്ങി. അപ്പൊ കുട്ടി എന്ത് ചെയ്ത്? ഞാൻ പറിച്ചു കൊണ്ടിരുന്ന കൽബാണ് ഇപ്പൊ എന്നെ വലദി ഹബീബി എന്ന് വിളിച്ചത്. അപ്പൊ അവന് ഭയങ്കര സങ്കടമായി. അവനെന്ത് ചെയ്ത്? ഈ ഹൃദയത്തിന് നേരെ ചെന്ന് ആ മണ്ണിൽ നിന്ന് ഹൃദയം എടുത്തിട്ട് കവി പറയാണ്, പിന്നെ ഫർത്തദ് നഹ്വൽ ഖൽബി യഗ്സിലുഹു ബിമ ഫാലത് ബിഹി ഐന മിൻ ദമഇൽ ഇബർ, അവന്റെ കണ്ണീർ കണങ്ങളായി വലിച്ചിറങ്ങുന്ന ആ കണ്ണീർനീർത്തുള്ളികൾ കൊണ്ട് അവൻ ഈ കൽബിനെ കഴുകാൻ തുടങ്ങിയെന്നാണ്. കൽബിനെ കഴുകാൻ തുടങ്ങി. എന്നിട്ട് കവി പറയാണ്, ഫർത്തദ നഹ്വൽ ഖൽബി യഗ്സിലുഹു ബിമാ ഫാലത് ബിഹി ഐന മിൻ ദമഇൽ ഇബർ واستل خنجره ليطعن نفسه طعنا فيبقى عبرة لمن اعتبر ويقول يا قلب انتقم مني ولا تغفر فان جريمتي لا تغفر. എന്താ ഇത് പറഞ്ഞറിയാ? ഇവന് ഇത് ഈ കൽബ് അവന്റെ കണ്ണീര് കൊണ്ട് കഴുകുന്ന അഴിയിനിടയിൽ അവന് ഭയങ്കര മനസ്താപം ഉണ്ടായി, സങ്കടം ഉണ്ടായി. അവൻ എന്ത് ചെയ്തു? ഇമ്മനെ കുത്തിയ കത്തി അവന്റെ അടുത്തുണ്ട്, ആ കത്തിയുണ്ട്, ആ കത്തി അവന് വലിച്ചൂരി. അതാണ് വസ്തല്ല ഹൻജറഹു ലിയത്താന നഫ്സഹു, അവൻ സ്വന്തത്തെ കൊല്ലാൻ വേണ്ടി കുത്താൻ വേണ്ടിയിട്ട് അവന് കത്തി വലിച്ചൂരി. അവൻ ചെയ്ത പാപാതാണല്ലോ, അപ്പോൾ അവൻ അവനെ തന്നെ കുത്താൻ വേണ്ടിയിട്ട് കത്തി വലിച്ചൂരി. എന്നിട്ട് അവൻ പറയാണ്, വസ്തല്ല ഹൻജറഹു ലിയത്താന നഫ്സഹു താനം ഫയബ്ഖ ഇബറതല്ലി മനി അഅ്തബർ, പാഠം ഉൾക്കൊള്ളുന്നവർക്ക് എന്നേക്കും ഒരു പാഠമാകുന്നതിന് വേണ്ടി അവൻ അവനെ കുത്താൻ വേണ്ടിയിട്ട് കത്തി വലിച്ചൂരി. എന്നിട്ട് അവൻ കൽബിനെ, ഇമ്മന്റെ കൽബിനെ നോക്കിയിട്ട് പറയാണ്, യാ കൽബിൻ തഖി മിന്നി, ഹൃദയമേ നീ എന്നോട് പകരം ചോദിക്ക്, പകരം തീർക്ക്. വലാ തഗ്ഫിർ, നീ ഒരിക്കലും എനിക്ക് പുറത്തു തരണ്ട. ഫഇന്ന ജരീമത്തി ലാ തുഗ്ഫർ, കാരണം ഞാൻ ചെയ്ത തെറ്റ് ഒരിക്കലും പൊറുക്കപ്പെടാത്ത കുറ്റാണ്. അതുകൊണ്ട് ഇവൻ ഇതിനെ കുത്തു, ഇതുകൊണ്ട് കുത്തുമ്പോ കൽബിനോടാ പറയണത് എന്നോട് പ്രതികാരം ചോദിച്ചോന്ന്. അപ്പോ ഇവന്റെ കയ്യിൽ കൽബുണ്ട് അല്ലെ, ഇവൻ കുത്താൻ പോവുകയാണ്. അപ്പോ നാദാഹു ഖൽബുൽ ഉം കുഫയദൻ വലാ തസ്ബഹു ആദി മറത്തൈനി അലൽ അസർ. എന്താ അപ്പൊ കൽബ് കൈ കിടന്നിട്ട് പറയാണ്, നാദാ കൽബുൽ ഉം, ഉമ്മന്റെ കൽബ് കയ്യിൽ കിടന്നിട്ട് അവനെ വിളിക്കുകയാണ്, കുഫയദൻ, ആ നീ നിന്നെ കുത്തല്ലേ, കുഫയദൻ നീ ഒരിക്കൽ എന്റെ കൽബ് മുറിച്ച്, നീ വീണ്ടും ഒരിക്കൽ കൂടി നീ എന്റെ കൽബിനെ മുറിക്കല്ലേ എന്ന് പറഞ്ഞ എന്താ? ആ നീ നിന്നെ കുത്താണെങ്കിൽ അത് പിന്നെന്താണ്? അത് ആ ഒന്നുകൂടി എന്നെ കുത്തലാണ്, അമ്മന്റെ കൽബൊന്നും മുറിച്ച്. പിന്നെ ഇവ ഇവനെ കുത്തുകയാണെങ്കിൽ അതും എന്താ? ആ അമ്മനെ കുത്തലാണ്. കാരണം എന്താ? അത് ഉമ്മാക്ക് വേദന. അപ്പൊ അവിടെ കൽബ് പറയാണ്, നീ നിന്നെ കുത്തല്ലേ, നീ ഒരിക്കൽ എന്നെ മുറിച്ചു, ഇനി വീണ്ടും ഒരിക്കൽ കൂടി എന്നെ മുറിക്കല്ലേ. ഇത് സംഭവിച്ച ഒരു കവിതയല്ല, പക്ഷെ കവി ഇതിലൊരു മാനുഷിക പ്രത്യേകത പറയണം. മാനുഷിക പ്രത്യേകത പറയണം. അതെന്താണ്? മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ മനസ്സെന്തായിരിക്കും? ഒരു ഗുണകാംക്ഷ മനസ്ഥിതി ആയിരിക്കും, മക്കൾക്ക് അനുകൂല മനസ്ഥിതി ആയിരിക്കും. പക്ഷെ മക്കൾ എത്രയായാലും എന്ത് ചെയ്യും? മക്കൾക്ക് പലപ്പോഴും മാതാപിതാക്കളോട് അങ്ങനത്തെ ഒരു അനുകൂല മനസ്ഥിതി ആകൂല എന്നുള്ളതാണ്. ഇവിടെ നോക്കി നിങ്ങൾ, വഹുമായി യസ്തഗീസാനില്ല, മാതാപിതാക്കൾ അവന്റെ വിഷയത്തിൽ അവന് ഹിദായത്ത് കിട്ടാൻ സഹായത്തേട്ടം നടത്തിയിട്ടാണ് അവനോട് പറയുന്നത്. വൈലക്ക് ആമിൻ, നീ വിശ്വസിക്ക്, നീ വിശ്വസിക്ക് എന്ന് പറയണം. അപ്പൊ അത്ര ഗുണകാംക്ഷ മനസ്ഥിതിയാണ്. പക്ഷെ മകനെ സംബന്ധിച്ചിടത്തോളം മഹാദ ഇല്ല അസാത്തിയുള്ള അതുപോലെ. ഇതിപ്പോ വിശ്വാസവുമായി പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇതല്ലാത്ത വിഷയങ്ങളിലൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ്, പലപ്പോഴും ഇങ്ങനെയാണ്. ഞാനൊരു പിന്നെ ചരിത്ര സംഭവം വായിച്ച്, ഒരു സംഭവം വായിച്ച്, അത് പിന്നെ ഇതിന്റെ ഇത് വിഷയം എത്ര പിന്നെ ബലപ്പെട്ടതെന്ന് ഉറപ്പിച്ചില്ല. പക്ഷെ എങ്കിലും അതിലൊരു പാഠം എന്താ വെച്ചാല്, ഒരാള് മാതാവിനെ കരകടത്തിയ സംഭവമാണ്, മാതാവിനെ കരകടത്തിയ സംഭവമാണ്. മാതാവ് വീട്ടിൽ അവന്റെ പരിഗണനയിൽ ഏജ് ഓവർ, പിന്നെ ഔട്ട് ഓഫ് ഫാഷൻ. അപ്പൊ ഇവന് വീട്ടിൽ മാതാവിനെ പൊറപ്പിക്കുക എന്നുള്ളത് സ്വീകാര്യമല്ല. കാരണം അവന് കല്യാണം കഴിച്ച്, ആദ്യമൊക്കെ മാതാവിനെ നല്ലതെന്ന് നോക്കിയിരുന്നു, പിന്നെ കല്യാണം കഴിച്ചപ്പോ പിന്നെ ഭാര്യ വന്നപ്പോ പിന്നെ അവനക്ക് ഇത് ഒരു തടസ്സമാണ്. ഭാര്യക്ക് ഇവന്റെ ഉമ്മനെ വീട്ടിൽ കണ്ടുകൂടാ, ഭാര്യക്ക് പിന്നെ ഇവനെങ്ങനേലും ഇവനെ ഒഴിവാക്കണം. അപ്പോ ഭാര്യ എന്നും പ്രശ്നം. ഇവനാണെങ്കിലോ ഭാര്യനോടുള്ള അനുരാഗാത്മ ഭ്രമം, അതിൽ ഇവൻ ഭയങ്കര മുഴുകി. അതുകൊണ്ട് തന്നെ ഇവന് പിന്നെ ഉമ്മനെ ഭാര്യന്റെ കൽപ്പന അനുസരിച്ച് ഉമ്മനെ ഒഴിവാക്കാൻ തീരുമാനിക്കണം. അങ്ങനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ട് ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഉമ്മനെ കാറ് കയറ്റിയിട്ട് കൊണ്ടുപോയി, വാഹനത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത്, വന്യമൃഗങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ, മനുഷ്യനെ കിട്ടിയിട്ടില്ലെങ്കിൽ വന്യമൃഗം പെട്ടെന്ന് വേട്ടയാടി തീർത്തോളും. ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത്, ഉമ്മനോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചേരം ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കി, ഞാൻ ഇപ്പൊ വരാം. നട്ടെന്ത് ചെയ്ത്, ഇവ വണ്ടിയിൽ പോയി, ഇമ്മനവിടെ ഇറക്കിയെത്തി. ഇവന്റെ വിചാരം ഇത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിന് വന്യമൃഗങ്ങൾ സിംഹം മറ്റൊക്കെ വന്നിട്ട് പിന്നെ അവർക്ക് ഭക്ഷണമായിക്കോളുന്നാണ്. ഇവ വണ്ടി വിട്ട് പോയി, വണ്ടി വിട്ട് പോയി. കുറെ കഴിഞ്ഞ് ഇവന് പോയപ്പോഴും പിന്നെ ഇവന് മനസ്താപം, ഇവന് ആലോചിക്കണം, ഞാൻ എന്തൊരു ക്രൂരതയാണ് ഈ ചെയ്തത്. വന്യമൃഗങ്ങൾക്ക് കൊടുക്കേണ്ടിണ്ടായിരുന്നില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒഴിവാക്കിയാലും മതിയല്ലോ. അപ്പൊ ഇവൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്ത്, ഇവ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണ്. അപ്പൊ തിരിച്ചു വരുമ്പോ ഇവന് പിന്നെ ബോധ്യപ്പെട്ട്, ഒരു വേള മാതാവ് ഞാൻ ഇനി മാതാവിന് മനസ്സിലാവും. കാരണം എന്താ, ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇവന് എന്ത് ചെയ്ത്, മകന്റെ വേഷത്തിൽ വന്നില്ല, വേഷപ്രച്ഛന്നനായിട്ട് വന്നതാണ് ഉമ്മന്റെ അടുത്ത്. ഉമ്മളോടത്ത് ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മനെ എങ്ങനെയും രക്ഷിക്കുക, ഇത് വന്യമൃഗങ്ങൾ അധിവസിക്കുന്ന സ്ഥലമാണ്, ഇവിടെ ഒരിക്കലും നിങ്ങൾ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ സ്വരത്തിൽ വേറൊരാളുടെ വേഷത്തിൽ വരാം എന്നിട്ട് അങ്ങനെ വേഷപ്രച്ഛന്നനായിട്ട് പിന്നെ മടങ്ങി വന്നതാണ്. മടങ്ങി വന്നപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ മാതാവിനെ വന്യമൃഗങ്ങൾ തിന്നിട്ടൊന്നുമില്ല, അവിടെ തന്നെ നിർത്തിയത്. അപ്പൊ ഇവന് വേറൊരാളുടെ സ്വരത്തിൽ വേഷപ്രച്ഛന്നനായിട്ട് പറയണേ, ഉമ്മ നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇവിടെ മനുഷ്യന്മാർ വന്നിറങ്ങാത്ത സ്ഥലമാണല്ലോ, ഇവിടെ അപകടം പിടിച്ച സ്ഥലമാണല്ലോ, ആരെങ്ങൾ ഇവിടെ കൊണ്ടു നിർത്തിയത്, നിങ്ങൾ ഞാൻ രക്ഷപ്പെടുത്താൻ അങ്ങോട്ട് വരും. അപ്പൊ ഇവിടെ എന്താ, ഇവിടെ പ്രശ്നം എന്താണ്, ഇവിടുത്തെ കാര്യം? അപ്പൊ പറഞ്ഞു, ഇവിടെ വന്യമൃഗങ്ങളാണ്, ഇവിടെ സിംഹമുണ്ട്, ഇവിടെ കരടിയുണ്ട്, ഇവിടെ പുലിയും നരിയൊക്കെ ഉള്ള സ്ഥലമാണ്, ഇവിടെ മനുഷ്യന്മാരെ ഗന്ധം കേട്ട കടിച്ചു തിന്നു, അതുകൊണ്ട് നിങ്ങളുടെ കാറ് കയറി ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ടിമ്മനെ കൊണ്ടുവരാ, വാനത്തിൽ കയറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോ ആ മാതാവ് പറയാണല്ലോ, എങ്കിൽ പിന്നെ എന്റെ മകൻ ഇന്നിവിടെ ഇറക്കിയിട്ട് പോയതാണ്, എന്റെ മകൻ ഈ വഴിയെ പോയിട്ടുണ്ട്, ഞാൻ ഓനെ ആദ്യം രക്ഷപ്പെടുത്തി, എന്നിട്ട് നിങ്ങൾ ഇന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നാൽ മതി, എന്റെ മകന് ഇതിൽ പൈക്കണ് എന്ന് പറഞ്ഞ മാതാവ് പ്രതികരിച്ചു എന്നാണ് ഒരു പുസ്തകത്തിൽ വായിച്ചാണ്. ഇതൊരു ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ്, ഭൗതികതയിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വിഷയത്തിൽ അവർക്കുള്ള ഒരു വിശാല മനസ്കഥയാണിത്. ഈ ഒരു വിശാല മനസ്കഥയിൽ മാതാപിതാക്കളോട് വർത്തിക്കുക എന്നുള്ളത് പല മക്കൾക്കുമില്ല, പല മക്കൾക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ മാതാപിതാക്കളുടെ വിഷയത്തിൽ നടത്തിയ വളരെ ഗൗരവപ്പെട്ട പിന്നെ ഉപദേശ നിർദ്ദേശങ്ങളിൽ ജിഹാദിൽ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയാണ്, എനിക്ക് ജിഹാദ് ചെയ്യണം, എനിക്ക് ഹിജ്റയുടെ കൂലി കിട്ടണം, ഞാൻ നിങ്ങളോടൊപ്പം കഴിയണം. അപ്പൊ റസൂലുള്ള ചോദിക്കാണ്, അവാലിദാക ഹയ്യുൻ, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ ഉണ്ട് എന്ന് പറയുമ്പോ ഫഫീഹി മാ ഫജാഹിദ്, എങ്കിൽ അവരുടെ വിഷയത്തിൽ ജിഹാദ് ചെയ്യ് എന്ന് പറയാം. അതേപോലെ തന്നെ ധീരദിക്കുകളിൽ നിന്ന് മരിപ്പറമ്പിനെ താണ്ടി മുറിച്ചു വന്ന ആളുകളോട് വരെ അതേപോലെ മടങ്ങി ചെന്നിട്ട് മാതാപിതാക്കളുടെ കാൽ കീഴിൽ അവർക്ക് പുണ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കൾ മുസ്ലിമല്ല എന്ന് പറഞ്ഞു, മുസ്ലിമല്ല. അപ്പൊ മുസ്ലിമല്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വർഗമാണോ നിനക്ക് വേണ്ടത്? സ്വർഗമാണ് വേണ്ടത് എങ്കിൽ ഫസമ്മത്തൽ ജന്ന ഇൽസം ബിരിജിലൈഹിം, അവരുടെ കാൽ കീഴിൽ കൂടിക്കോ, എന്നിട്ട് സ്വർഗം നേടിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത് ായിരിക്കെ ആ ഹിദ്മത്തിൽ ഭംഗം വരുത്തി, അതേപോലെ തന്നെ അവരോട് എതിരിൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉഖൂഖിന്റെ ഭാഷകളിൽ അതിന്റെ ശൈലിയിൽപ്പെട്ടതാണ്, തുറച്ചു നോക്കൽ, അതേപോലെ നിസ്സാരപ്പെടുത്തി നോക്കൽ, അതേപോലെ തന്നെ പേടിപ്പിച്ചു നോക്കൽ, പേടിപ്പിക്കൽ, അതേപോലെ തന്നെ സംസാരത്തിൽ അനിഷ്ടവും പ്രയാസവും നീരസവും ഒക്കെ തുളുമ്പുന്ന രീതിയിലുള്ളതായ സംസാരങ്ങൾ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, വലാ തൻഹറുഹുമ, അവരെ ദൂരെ മാറ്റി നിർത്തരുത്. അതേപോലെ വലാ തഖുല്ലഹുമ ഉഫ്ഫിൻ, അവരോട് ഉഫ് എന്ന് പറഞ്ഞു പോകരുത്. അവിടെ ഉഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേ എന്നുള്ള നമ്മുടെ അനിഷ്ടം വെളിപ്പെടുന്ന പ്രയോഗം. പിന്നെ പറഞ്ഞത് വഖുഹുമ കമ റബ്ബയാനി സഗീറ, മനസ്സിലായോ? അപ്പൊ ഇതാണ് പിന്നെ ഈ അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നുള്ള ആജ്ഞാ നിർദ്ദേശങ്ങൾ അതിൽപ്പെട്ടത്. പക്ഷെ പലരും അള്ളാഹു കാക്കട്ടെ അപ്പോസാനില്ലാമിൻ, നമ്മള് പിന്നെ പണ്ട് കേൾക്കുന്ന ഒരു പിന്നെ കഥ ഒരു സംഭവമാണ്, ഉസ്താദ്മാര് മനസ്സിൽ ഏറെ ഹൃദയസ്പൃക്കായത് കാരണത്താൽ ഉസ്താദ്മാരത് പറയാറുണ്ട്. ഒരു പിന്നെ പിന്നെ കണ്ണ് നഷ്ടപ്പെട്ട ഒരു മാതാവും അതിന്റെ മകനും പിന്നെ വാപ്പ മരണപ്പെട്ടുപോയി. പിന്നെ ഉമ്മയാണ് കുട്ടീനെ വളർത്തുന്നത്. ഉമ്മാക്കാണെങ്കിൽ ഒരു കണ്ണില്ല, പക്ഷെ കുട്ടി വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് ആ മാതാവ് സഹിച്ച ത്യാഗം കുട്ടി, ഈ ഉമ്മക്ക് ആകെ പ്രതീക്ഷ ഒരു കുട്ടിയിലാണ്. അപ്പൊ ഉമ്മ എന്താ ഈ കുട്ടീനെ സ്കൂളിലും മദ്രസയിലൊക്കെ കൊണ്ടുപോയാക്കി, സ്കൂളിൽ വിടുന്ന നേരം എല്ലാ കുട്ടികളും വരുമ്പോൾ മാതാവ് പോയിട്ട് കൊണ്ടുവരും. ഇങ്ങനെയായിരുന്നു കുട്ടീനെ വളർത്തിയിരുന്നതെന്നാണ്. പക്ഷെ കുട്ടി വളർന്ന് എല്ലാ ദിവസവും ഇങ്ങനെയാണ് മാതാവ് അതിന്റെ പരിചരണം. കുട്ടി വലിയ കുറച്ച് കുട്ടിയായപ്പോ എന്ത് ചെയ്തു, മറ്റു കുട്ടികൾ കളിയാക്കുന്നതാണ് ഈവനെ. അന്റെ അമ്മ ഇങ്ങനെ വരുന്നു, അന്റെ അമ്മക്കാണെങ്കിൽ കണ്ണുമില്ല. അപ്പൊ പിന്നെ ഈ കുട്ടി ഇങ്ങനെ വലുതായി കുറച്ചിങ്ങനെ മൂശൊക്കെ കിളർത്ത് പറഞ്ഞു, മഞ്ഞ് നിങ്ങൾ സ്കൂളിലേക്ക് വരരുത്, നിങ്ങൾക്ക് കണ്ണില്ലായിട്ട് മറ്റു കുട്ടികൾ ഇന്നെ കളിയാക്കാണ്, മനസ്സിലായി? പക്ഷെ മാതാവ് അത് വകവെച്ചില്ല. എന്നാലും മകൻ അങ്ങനെ മകന് വളർന്ന് വലുതായി, മനസ്സിലായില്ലേ, ഉഷാറായി. ഈ മാതാവാണെങ്കിലും ഇവനെ സംരക്ഷിച്ച് അവനെ പോറ്റി വളർത്തി അത് അധ്വാനിച്ച് ഇവനെ വിദ്യാഭ്യാസം നൽകി വലുതാക്കി. പിന്നെ ഇവന് ജോലിക്കാരനായി, ഉദ്യോഗസ്ഥനായി, പിന്നെ വിവാഹം കഴിച്ച്. വിവാഹം കഴിച്ചതോടുകൂടി ഈ ഒറ്റക്കണ്ണത്തിയായ ഉമ്മയെ വീട്ടിൽ പെണ്ണിനെ സഹിച്ചുകൂടാ, അവന്റെ ഭാര്യയൊക്കെ സഹിച്ചുകൂടാ. എന്നാലും അങ്ങനെ തട്ടിമുട്ടി എന്റെ ഉമ്മയെ എന്നെ വളർത്തിയതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഇവന് സഹിച്ച് ഉമ്മന്റെ ഒപ്പം ഭാര്യനെയും കൂട്ടി ഒപ്പിച്ച് അങ്ങനെ പോയി. പക്ഷെ ഇവര് കുട്ടികളായി, കുട്ടികൾ കുറച്ച് വളർന്നപ്പോഴത്തേക്ക് കുട്ടികൾക്ക് പറഞ്ഞു വാപ്പാനോട് പറഞ്ഞു, വാപ്പ നിങ്ങളെ അമ്മാന്റെ മോഹം കാണാൻ ഞങ്ങൾക്ക് പേടിയാണ്, ഇതിനൊരു കണ്ണില്ല, അതുകൊണ്ട് നിങ്ങളും പിന്നെ ഈ അമ്മ ഇവിടെ കരയിൽ പറ്റൂല, ഞങ്ങൾക്ക് പേടിയാണ്, രാത്രിയൊക്കെ പേടിയാണ്, അമ്മക്ക് ഒരു കണ്ണില്ല, ഇങ്ങനെ ഒരു ഭീകരതയാണ്. ഭാര്യയായി, അതോടുകൂടി ഇവര് പിന്നെ മക്കളും ആയപ്പോഴത്തെ നിർബന്ധിതനായി ഇമ്മനെ ഒഴിവാക്കാൻ, മനസ്സിലെ. അങ്ങനെ ഇവനെന്ത് ചെയ്ത് മാതാവിനെ വിദൂരത്ത് ഒരിടത്തുണ്ടായിട്ട് ഒറ്റക്ക് പാർപ്പിച്ചിരുന്നു, ഒറ്റക്ക് പാർപ്പിച്ച്. കാരണം ഇനിയിപ്പോ ഈ ഒറ്റക്കണ്ണത്തി മാതാവ് തള്ള ഇന്റെ കുട്ടികൾക്കൊരു പിന്നെ ഭീകരതയാകണ്ടെന്ന് വിചാരിച്ചിട്ടും അവരുടെ വളർച്ചയെ ബാധിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. കുറെ കാലൊക്കെ പോയി ഇടക്കിടക്ക് പോയി വെക്കുന്നതാണ്, മാതാവിന് ചെലവിനോടൊക്കെ ഇടക്ക് പോയി വെക്കുന്നതാണ്. പിന്നെ അവൻ ജീവിത വ്യവഹാരത്തിൽ, ജോലിയിൽ, മക്കളിൽ ശ്രദ്ധയൂന്നിട്ട് ഈ മാതാവിനെ തന്നെ പറ്റെ അവഗണിച്ച അവസ്ഥയായി. ഒരു ദിവസം പോയി നോക്കുമ്പോ ഇടക്കിടക്ക് പോവില്ലേ, ഒരു ദിവസം പോയി നോക്കുമ്പോ ആരുമില്ല വീട്ടില്, ശൂന്യം. അപ്പൊ അയൽപക്കക്കാരോട് ചോദിച്ചു, ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അവിടെ, അവരെവിടെയാണ്? അപ്പോ അയൽവാസികൾ ചോദിച്ചു, ആ സ്ത്രീന്റെ ആരാണ് നിങ്ങൾ? പറഞ്ഞു, ഞാൻ അതിന്റെ മകനാണ്. അപ്പൊ അയൽവാസികൾ പറഞ്ഞു, പിന്നെ ഇവിടെ സ്ത്രീ ഉണ്ടായിരുന്നു, അത് വളരെ പരാധീനതയിൽ രോഗത്തിൽ വിഷമത്തിലായിരുന്നു, ഞങ്ങളൊക്കെ സഹായിച്ചിരുന്നു, പക്ഷെ അത് അവസാനം ആരും നോക്കാനില്ല, വളരെ പ്രയാസത്തിൽ അത് ഇവിടെ കിടന്ന് മരിച്ചു, ഞങ്ങളതിനെ മറമാടി. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അതൊരു കത്ത് എന്റെ മകൻ ഏതെങ്കിലും ഒരു നാളിൽ വരികയാണെങ്കിൽ ആ മകന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കത്തെടുത്ത് നോക്കുമ്പോ, മകനെ നോക്കുമ്പോ, ആ കത്തിൽ എഴുതിയിട്ടുള്ളത് എന്താ പറയുക, ഈ മകൻ ചെറിയ പ്രായത്തിലായിരിക്കും, വളരെ ചെറുപ്പത്തിൽ ഈ മകനും ഈ ഉമ്മയും അന്ന് വാപ്പയുണ്ട്, വാപ്പയും പോകുമ്പോ ഒരു ആക്സിഡന്റിൽ വാപ്പ മരിക്കുകയാണ്, ആക്സിഡന്റിൽ വാപ്പ മരിച്ച് മകനും ഉമ്മയും രക്ഷപ്പെട്ട്, പക്ഷെ മകന്റെ ഒരു കണ്ണ് പോയി. അന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞത് ഒരു കണ്ണ് കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ കണ്ണ് കിട്ടിയതിനെ ഈ മകന് കാഴ്ച കിട്ടുന്നതാണ്, മകന്റെ കാഴ്ച കിട്ടണമെങ്കിൽ ഒരു കണ്ണ് ആരെങ്കിലും ദാനം ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഇവന്റെ കണ്ണ് ആക്സിഡന്റിൽ കേടായത് അത് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അന്ന് ഈ മാതാവാണ് തന്റെ കണ്ണ് ഈ കുട്ടിക്ക് നൽകിയത്. അപ്പൊ അതാ കത്തിലെഴുതിയിട്ടുള്ളത്, മകനെ ഞാൻ ഒറ്റപ്പെടാനും ആളുകൾക്കിടയിൽ ഞാനൊരു അനിഷ്ടക്കാരിയായി അതേപോലെ തന്നെ അസ്വീകാരിയായിട്ട് മാറാനും കാരണം എന്റെ ഒരു കണ്ണില്ല എന്നുള്ളതാണ്, എന്റെ ഈ നഷ്ടപ്പെട്ട കണ്ണ് അതാണ് നിന്റെ മുഖത്തിരിക്കുന്ന കണ്ണ്, ആ കണ്ണ് നിനക്ക് ദാനം ചെയ്തത് കാരണത്താലാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ ലോകത്ത് ഒറ്റപ്പെട്ടത് എന്ന് വർത്താനം ചെയ്തിട്ടുള്ളത്, ആ കത്തിലെഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ കണ്ണ് ഉമ്മ ദാനം ചെയ്തതുപോലെ ആർക്കറിയില്ല, ഈ മകനറിയില്ല, തന്റെ കണ്ണാണ് ഉമ്മയ്ക്ക് വൈകല്യം സമ്മാനിച്ചത് എന്നുള്ളതും ആർക്കറിയില്ല, ഈ മകനറിയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഈ പിന്നെ പണ്ഡിതന്മാർ പറയുമ്പോഴും അതേപോലെ തന്നെ രചനകളിൽ എഴുതുമ്പോഴും ഇതിലൊക്കെ ഉള്ള പാഠം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വസ്തുതയാണ്, ലോകത്തൊരു വലിയ യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് മാതാപിതാക്കൾ എന്നുള്ളത്, എങ്ങനെയാണ് മാതാപിതാക്കൾ എന്നുള്ളത്, അവരുടെ വിഷയത്തിൽ മക്കൾ എങ്ങനെ എന്നുള്ളതും. അപ്പോ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതാല നോക്കി, നിങ്ങൾ എത്ര ഗുണകാംക്ഷ മനസ്ഥിതിയിലാണ് മാതാപിതാക്കൾ, പക്ഷെ അവരുടെ നേരെ മകന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി, വഹുമായ സഹീസാൻ ഇല്ല വൈലക്ക ആമീൻ ഇന്ന വഅദല്ലാഹി ഹഖുൻ ഫയഖുൽ മാ ഹാദ ഇല്ല അസാഫിറുൽ അവൻ. നമ്മളിപ്പോ ഈ അല്ലാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ച ശൈലി, ആ ശൈലിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണർത്തുമ്പോൾ നമ്മളൊക്കെ നമ്മളുടെ വിഷയത്തിൽ ആലോചിക്കാൻ കൂടിയാണത്, നമ്മളൊക്കെ നമ്മളുടെ വിഷയത്തിൽ ഞാൻ എങ്ങനെ എത്ര എത്രത്തോളം എന്നുള്ളത് നമ്മൾ ആലോചിക്കാൻ കൂടി തന്നെയാണ് ഈ പറയുന്നത്. പലർക്കും പിന്നെ ഒരു തികഞ്ഞ അനാസ്ഥയും അതേപോലെ തന്നെ കുറവുകളൊക്കെ ഈ വിഷയത്തിൽ പിന്നെ ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. والذي قال لوالديه اف لكما تعيدانني ان اخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك امن ان وعد الله حق فيقول ما هذا الا اساطير الاولين. الله سبحانه وتعالى തുടർത്തി പറയുന്നത്, اولئك الذين حق عليهم القول في امم قد خلت من قبلهم من الجن والانس انهم كانوا خاسرين. اولئك الذين اولئك ما اكوتر انت اكوتر എന്ന ആര? ഈ വല്ലദിയാണ് ഞാൻ പറഞ്ഞില്ല, ഇവിടെ വല്ലതി അമ്മ ഒരാളല്ല ഉദ്ദേശം, അത് പറയാൻ കൂടി കാരണം അത് പറയുന്നിട്ട് ആയത്തിൽ വിശദീകരിക്കാം. ചില മുഫസ്സിരീങ്ങൾ ഈ ആയത്തിറങ്ങിയത് ചില നിർണിത വ്യക്തികളുടെ പേരിൽ എന്നാണ്. ഈ പിന്നെ ആദ്യ വസൈനൽ ഇൻസാന ബിവാലിദൈഹി എന്ന് പറഞ്ഞേ, എന്നിട്ട് പിന്നെ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ പേരിൽ ഇറങ്ങിയതാണ് എന്നും, ഇവിടെ വാലിദൈഹി ഉഫില്ലക്കുമാ എന്നുള്ളത് ചില നിർണിത സഹാബികൾ ഉദ്ദേശിച്ചിട്ട് നിർണിത വ്യക്തികളെ ഉദ്ദേശിച്ചിട്ട് അവരുടെ വിഷയത്തിൽ ഇറങ്ങിയെന്നൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ ആയത്തിന്റെ തട്ടം മൊത്തത്തിലാണ്, ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വിഷയത്തിൽ മാത്രം എന്നുള്ളതല്ല, പിന്നെ ഇവിടെ മൊത്തത്തിലാണ് ആയത്തിന്റെ തട്ടം. അതേപോലെ തന്നെ ഇവിടെയും നിർണിതമായ ഏതൊരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടല്ല ഈ ആയത്തിന്റെ അവതീർണത, ഇത് മൊത്തം ഈ മാതാപിതാക്കൾക്ക് നേരെ മോശമായ സമീപനം സ്വീകരിക്കുന്നവരുടെ വിഷയത്തിലാണ് എന്ന് പിന്നെ അതാണ് ശരി. ശരി, ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ട് അയാളുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്, അങ്ങനെ തഫ്സീറുകളിലെ ഒരു ഇതുണ്ട്, അതിന്റെ ഒരു അവതരണ പശ്ചാത്തലമായിട്ട് ഇന്ന വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണ്, മുആവിയാറുള്ളാഹിന്റെ മകൻ യസീദിനെ ഉദ്ദേശിച്ചിട്ടാണ്, അങ്ങനെയൊക്കെ ചില പരാമർശങ്ങൾ, അത് ശരിയല്ല. ഇവിടെ ഉദ്ദേശം അതിന്റെ ഉദ്ദേശം മൊത്തത്തിലാണ്. أولئك الذين حق عليهم القول في أمم قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. أولئك إكوتر إكوتر ما نلندا أرا ഈ പറഞ്ഞ ടീം വിഭാഗം ആളുകൾ അല്ലദീന ഹഖ അലൈഹിം അവരുടെ മേലാണ് പുലർന്നിട്ടുള്ളത് ഭവിച്ചിട്ടുള്ളത് എന്ത് അൽ ഖൗൽ അൽ ഖൗൽ എന്നാണ് ഖൗലുൽ അദാബ് ശിക്ഷയുടെ വചനം അൽ ഖൗൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവിടെ അൽ അദാബാണ് ശിക്ഷ അപ്പൊ ഉലായിക്ക് അല്ലദീന ഹഖ അലൈഹിം ഉൽ ഖൗൽ അള്ളാഹുവിന്റെ അദാബ് ഇവരിലാണ് പുലർന്നിട്ടുള്ളത് ഭവിച്ചിട്ടുള്ളത് സത്യമായി ഭവിച്ചിട്ടുള്ളത് അതായത് ഈ പരലോക നിഷേധികൾ പരലോക നിഷേധത്തിനനുസരിച്ച് ഇങ്ങനെ പെരുമാറുന്നവർ അവരുടെ വിഷയത്തിലാകുന്ന ശിക്ഷയുടെ വചനം സത്യമായി പുലർന്നിട്ടുള്ളത് ഫീ ഉമമി ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ് ഫി ഉമമീൻ ഫി ഉമമീൻ എന്ന് പറഞ്ഞാല് സമുദായങ്ങളിൽ ഖദ് ഖലത് കഴിഞ്ഞു പോയിട്ടുണ്ട് മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പ് മിനൽ ജിന്ന് ജിന്നുകളിൽ നിന്നും വൽ ഇൻസുകളിൽ നിന്നും അതിന്റെ ഉദ്ദേശം ഇവർക്കാണ് ശിക്ഷയുടെ വചനം സത്യമായി പുലർന്നതെന്ന് പറഞ്ഞില്ലേ അവർ ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനാൽ എന്നാണ് ഫി ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ് ജിന്നുകളിൽ നിന്നും ഇൻസുകളിൽ നിന്നും തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളിൽ അവർ ഉൾപ്പെട്ടതിനാൽ ശിക്ഷയുടെ വചനം അവരിൽ സത്യമായി പുലർന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അതാണ് തഫ്സീറുകളിൽ അതിന്റെ വിശദീകരണം ഇവിടെ ശിക്ഷയുടെ വചനം എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇബ്ലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക നിന്നെ കൊണ്ട് നിന്നെ പിന്തുടർന്നവരെ കൊണ്ട് ഞാൻ നരകം നടക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട് നരകം നടക്കുന്നവരുണ്ട് അതാണ് ആ വചനം അത് ആ വചനം അതേപോലെ തന്നെ ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ പിന്നെ ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞില്ലേ സുമ്മല അതിയന്നഹും മിൻ ബൈനി ഐദീഹിം വ മിൻ ഖൽഫിഹിം വ അൻ അയ്മാനിഹിം വ ശമാഇലിഹിം ഫലാ തജിദു അക്സറഹും ശാകിരീൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് അന്ത്യനാൾ വരെ ജീവിക്കാൻ അവസരം നൽകിയപ്പോൾ അവൻ അല്ലാഹുവിനോട് പറഞ്ഞാണ് എങ്കിൽ ലഅഹ്വിയന്നഹും അജ്മഈൻ മനുഷ്യന്മാരെ ഒന്നായിട്ട് ഞാൻ മഴിവേപ്പിക്കും എന്ന് പറഞ്ഞു തെറ്റിക്കുന്നതാണ് പിന്നെ ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലത് ഇടത് ഭാഗങ്ങളിലൂടെയും അവരിലേക്ക് ചെല്ലും ഫലാ തജിദു അക്സറഹും ശാകിരീൻ മനുഷ്യരിൽ അധിക ഭാഗവും നിനക്ക് നന്ദി കാണിക്കുന്നവരായിട്ട് നിനക്ക് കണ്ടെത്താൻ കഴിയൂല എന്ന് ഇബ്ലീസ് അള്ളാഹിനോട് പറഞ്ഞു അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസിനോട് പറഞ്ഞാണ് എന്താ പറഞ്ഞത് ഫലാ തജിദു അക്സറഹും ശാകിരീൻ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞാണ് എങ്കിൽ അങ്ങനെ നിന്നെ അനുധാവനം ചെയ്തിട്ടാണ് ഉള്ളത് എങ്കിൽ നരകത്തി ഞാൻ അത്തരക്കാരെ കൊണ്ട് നടക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആ വാക്ക് ആ വാക്ക് അതാണ് ശിക്ഷയുടെ വചനം അത് അവരിലാണ് എന്ത് ചെയ്തത് സത്യമായി പുലർന്നിട്ടുള്ളത് ഇത്തരക്കാരിൽ അവര് ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ് ജിന്നുകളിൽ നിന്നും ഇൻസുകളിൽ നിന്നും അവരെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളിൽ അള്ളാഹുവിനെ നന്ദി കാണിക്കാതെ നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന സമുദായങ്ങളിൽ അവർ ഉൾപ്പെട്ടതിനാൽ അവരിൽ ആ വചനം ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ എന്ന് പറഞ്ഞ ആ വചനത്തിൻ വചനം അത് ശിക്ഷയുടെ വചനം അവരിലാണ് സത്യമായി പുലർന്നത് കാരണം എന്താ ഇന്നഹും കാനു ഖാസിരീൻ കാരണം അവർ കാനു ഖാസിരീൻ അവർ നഷ്ടക്കാരായിരുന്നു അവർ നഷ്ടക്കാരായിരുന്നു അവർ നിഷേധികളായി അവർ കളവാക്കി അത് കാരണത്താൽ അവർ നഷ്ടക്കാരായിരുന്നു അള്ളാഹുവിന്റെ ആ വചനം അവരിലാണ് പുലർന്നിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം വലിക്കുല്ലിൻ ദറജാത്തു മിമ്മ അമിലു വലിയവഫിയഹും അഅമാലഹും വഹും ലാ യുദ്ലമൂൻ വലിക്കുല്ലിൻ എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഉലായിക്കല്ലദീന ഹഖാലൈഹിമുൽ ഖൗല എന്ന് പറഞ്ഞേ ഇക്കൂട്ടർക്കും ഇവിടെ പറഞ്ഞില്ലേ ഉലായിക്കല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമലു രണ്ടു കൂട്ടരെ കുറിച്ച് പറഞ്ഞല്ലേ ഇവിടെ വിശ്വാസികൾ അവരെ കുറിച്ച് അവനെ ഉലായിക്കല്ലതീനെ തക്കബലു അൻഹും അഹ്സനമാ അമലു, അവർ ചെയ്തത് നല്ല പ്രവൃത്തികളാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കബൂലാക്കും. പിന്നെ വന തജാവസൻ സയ്യാത്തിഹിം, അവരുടെ തെറ്റുകളെ തൊട്ട് അള്ളാഹു മാഫാക്കും പൊറുക്കും. ഫി അസ്ഹാബിൽ ജന്ന, അവർ സ്വർഗവാസികളിൽ ഉൾപ്പെട്ടതാണ് അല്ലേ ഇക്കൂട്ടർ. ഇവിടെ പറഞ്ഞു ഉലായിക്ക അല്ലദീന ഹഖ അലൈഹിം അൽഖൗൽ, ശിക്ഷയുടെ വചന അവരിലായിരുന്നു സത്യമായി പുലർന്നത്. വലിക്കുല്ലിൻ എന്നാ അക്കൂട്ടർക്കും ഇക്കൂട്ടർക്കും എല്ലാവർക്കും ഉണ്ട്. അതാണ് വലിക്കുല്ലിൻ. ഈ തൻവീൻ തൻവീനിൽ ഇഴവാൾ എന്നതിന് പറയാം, വലിക്കുല്ലിൻ എന്നുള്ളവർക്ക് തൻവീൻ തൻവീനിൽ ഇഴവാൾ. ഇക്കൂട്ടരും ഇക്കൂട്ടരും വലിക്കുല്ലിൻ രണ്ടു കൂട്ടർക്കും ഉണ്ട്, നാട്ടം എല്ലാവർക്കും ഉണ്ട്. എന്തുണ്ട്? ദറജാത്തു മിമ്മ അമിലു, ദറജാത്തു പദവികൾ. മിമ്മ അമിലു, അവർ ചെയ്തതിനാൽ അവരുടെ ചെയ്തികൾ നിമിത്തം എല്ലാവർക്കും ദറജ ഉണ്ട് എന്നാണ്. പക്ഷെ ഇവിടെ വലിക്കുല്ലിൻ ദറജ എന്ന് പറയുമ്പോ ഇക്കൂട്ടരുടെ ദറജ നമുക്ക് മനസ്സിലായി, ആ ദറജ ഇവിടെ സ്വർഗത്തിലാണ്. പക്ഷെ ഇക്കൂട്ടരുടെ ദറജ ഇവിടെയാണ്, ആ ദറജ താഴേക്കാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, സ്വർഗവാസികളുടെ ദറജാത്ത് അത് ദറജാത്തുകൾ മുകളിലേക്കാണ്, നരകവാസികൾക്കുള്ള ദറജ അത് ദറക്കാത്തുകളായിട്ട് താഴേക്കാണ്, അത് ദറക്കാത്തുകളായിട്ട് താഴേക്കാണ്. നരകം ദറക്കാത്തുകളാണ്, സ്വർഗം ദറജാത്തുകളാണ്. സ്വർഗം ദറജാത്ത് എന്ന് പറഞ്ഞാൽ അത്യുന്നതങ്ങളിലേക്കാണ്, നരകം ദറക്കാത്തുകൾ എന്ന് പറഞ്ഞാൽ ഇത് പാതാളത്തിലേക്കാണ്. അതുകൊണ്ട് കപട വിശ്വാസത്തിനെ കുറിച്ച് പറഞ്ഞ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്വൽ ആണ്, ഏറ്റവും അടിത്തട്ടിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ നരകത്തിലേക്കുള്ള ദറജകളൊക്കെ താഴത്തേക്കാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നൗദബില്ല. അബൂ താലിബിനെ കുറിച്ച് പറഞ്ഞവനല്ലേ, അബൂ താലിബ് എവിടെയെന്ന് ചോദിച്ചപ്പോ ഫി ദറക്കാത്തിമിനാണ്, നരകത്തിന്റെ ദറക്കാത്തിലായിരുന്നു എന്നാണ്. ദറക്കാത്ത അടിയിലേക്കുള്ള തട്ട്, അതാണ് നരകത്തിന്റേതൊക്കെ ദറക്കാത്താണ്. ദറജാത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? അടിയിലേക്കുള്ള തട്ടാണ്. അപ്പൊ വലിക്കുല്ലിൻ, അക്കൂട്ടർക്കും ഇക്കൂട്ടർക്കും ഒക്കെ ഉണ്ട് ദറജാത്തുൻ, ദറജാത്തുകളുണ്ട്, ദറജത്തുകളുണ്ട്. മിമ്മ അമിലു, തങ്ങൾ ചെയ്തത് കാരണത്താൽ. സ്വർഗവാസികളാണ് എങ്കിൽ അവരുടെ ദറജ മേലേക്കാണ്, നരകവാസികളാണ് എങ്കിൽ നരകത്തിൽ അവരുടെ ദറജ ദറക്കാത്തുകളായിട്ട് താഴത്തേക്കാണ്. വലി വഫിയഹും അമാലഹും, എന്തിനാ എല്ലാവർക്കും അവരുടെ ദറജ അള്ളാഹു നിശ്ചയിച്ചത്? വലി വഫിയഹും, അവർക്ക് പൂർത്തിയാക്കി നൽകുന്നതിന് വേണ്ടിയാണ്. അമാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ, തങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ പ്രതിഫലം അവർക്ക് പൂർത്തിയായി നൽകുന്നതിന് വേണ്ടി. വഹും ലാ യുദ്ലമൂൻ, അവരാകട്ടെ ലാ യുദ്ലമൂൻ, ഒട്ടും അനീതിക്ക് വിധേയരാവുകയില്ല. ലാ യുദ്ലമൂൻ, അവരോട് അന്യായം കാണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. വഹും ലാ യുദ്ലമൂൻ, അവർ അന്യായത്തിന് ഇരകളാക്കപ്പെടുകയില്ല. തങ്ങളുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം അവർക്ക് പൂർത്തിയായി നൽകപ്പെടുന്നതിന് വേണ്ടി, തങ്ങൾ ചെയ്തത് നിമിത്തം എല്ലാവർക്കും ദറജകളുണ്ട്. അപ്പൊ വലിക്കുല്ലിൻ ദറജാത്തു മിമ്മ അമലു വലി വഫിയഹും അമാലഹും വഹും ലാ യുദ്ലമൂന. ഇനി ഈ ആയത്ത് വയൗമ യുറദു ലദീന കഫറു അലൻ നാരി അദ്ഹബ്തും തയ്യബാത്തിക്കൊണ്ട് കുറച്ച് നമുക്ക് വിശദീകരിക്കേണ്ട ഒരു ചരിത്ര കുറെ വിശദീകരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇൻഷാല്ലാഹ് നമുക്കൊരു ക്ലാസ്സില് അതും പിന്നെ ബാക്കി ഭാഗങ്ങളും പിന്നെ എടുക്കാം ഇൻഷാല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.